Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആഗോളസഭ ആചരിക്കുന്ന കുരിശിന്റെ മഹത്വീകരണ മഹോത്സവത്തിന്റെ സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ യോഹനാന്റെ സുവിശേഷം 3:13-17 വരെ വാക്യങ്ങൾ.
സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതന നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാനാണ്.
റോമൻ പാരമ്പര്യത്തിൽ ഇങ്ങനെയൊരു കഥയുണ്ട്. നീറോ ചക്രവർത്തിയുടെ കാലത്ത് റോമിൽ മതപീഡനം പെരുകിയപ്പോൾ പത്രോസ് ശ്ലീഹ റോമ നഗരം വിട്ട് ഒളിച്ചോടി പോകാൻ തീരുമാനിച്ചു. തീരുമാനിച്ചത് മാത്രമല്ല, അദ്ദേഹം ഇതാ പുറപ്പെട്ടു. നഗര കവാടത്തിലെത്തിയപ്പോൾ ഇതാ ക്രിസ്തു എതിരെ വരുന്നു, കുരിശുമേന്തി വരുന്നു. പത്രോസ് പരിഭ്രാന്തനായി. അവിടുന്ന് എന്തെങ്കിലും തന്നോട് ചോദിക്കും മുൻപേ ശ്ലീഹ ബുദ്ധിപൂർവം അങ്ങോട്ട് ഒരു ചോദ്യം തൊടുത്തുവിട്ടു. കോ വാദിസ് ഡോമിനെ, കർത്താവെ അങ്ങ് എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ക്രിസ്തു പറഞ്ഞു, പത്രോസെ, ഞാൻ റോമിലേക്കാണ്. ഒരിക്കൽ കൂടെ ക്രൂശിക്കപ്പെടാൻ ഞാൻ റോമിലേക്ക്, റോമാ നഗരത്തിലേക്ക് പോവുകയാണ് എന്ന്. നിമിഷം കൊണ്ട് പത്രോസ് ശ്ലീഹായ്ക്ക് കാര്യം പിടികിട്ടി. റോമിലേക്ക് താൻ തിരിച്ചു പോകണമെന്നും മരണം വരെ ധൈര്യപൂർവം കർത്താവിനെ പിന്തുടരണമെന്നും അപ്പസ്തോല പ്രമുഖന് അന്ന് ബോധ്യമായി. മാത്രമല്ല, ക്രിസ്തുവിനോട് ചേർന്നുള്ള ജീവിതയാത്രയിൽ താൻ ഒറ്റക്കല്ലെന്നും അവിടുന്ന് എപ്പോഴും തന്റെ ചാരത്തുണ്ടെന്നും അന്ന് പത്രോസിന് ബോധ്യമായി, മനസ്സിലായി. കുരിശുമായി ചാരത്തണയുന്ന ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ ഭീതിയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും സ്വയം ഏറ്റെടുക്കുന്നു. അതിക്രമങ്ങൾക്കിരയായവരുടെ ജീവിത നിശബ്ദതയിലേക്ക് ക്രിസ്തു തന്റെ കുരിശുമായി കടന്നു വരുന്നു. വിശിഷ്യ ഇനിയും കരയാനാവാത്ത ചൂഷിതരായ നിർദോഷികളിലേക്കും പ്രതിരോധശേഷിയില്ലാത്ത പാവങ്ങളിലേക്കും ക്രിസ്തു ഇതാ കടന്നു വരുന്നു. പ്രതിസന്ധികളിൽപ്പെട്ട് തകർന്ന കുടുംബങ്ങളിലേക്കും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മിഥിയായ സുഖജീവിതത്തിന് കീഴ്പ്പെട്ടു പോയവരുടെ പക്കലേക്കും ക്രിസ്തു കുരിശുമായി കടന്നു ചെല്ലുന്നുണ്ട്. കുരിശിന്റെ മഹത്വീകരണ തിരുനാളിക്കുറി ഞായറാഴ്ചയോട് ചേർന്നാണ് നാം ആചരിക്കുന്നത്. വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ ഞായറാഴ്ച രാവിലെ പാപ്പ ഫ്രാൻസിസ് ഇറ്റലിയിൽ നിന്നുമുള്ള 40 യുവ അർത്ഥികളുടെ വിവാഹമാണ് ദിവ്യബലിമതി ആശീർവദിക്കുന്നത്. 5 മുതൽ 19 വരെ വത്തിക്കാനിൽ പാപ്പ ഫ്രാൻസിസ് വിളിച്ചുകൂട്ടിയിരിക്കുന്ന കുടുംബങ്ങൾക്കായുള്ള പ്രത്യേക സിനഡ് സമ്മേളനത്തിന് ആമുഖമാണ് ഈ സമൂഹ വിവാഹ ആശീർവാദം എന്ന് വേണം മനസ്സിലാക്കാൻ. സിനഡിൽ 14 ദമ്പതിമാരും പങ്കെടുക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ജീവിത ക്ലേശങ്ങളിലും പ്രതിസന്ധികളിലും കുടുംബജീവിതം ക്രിയാത്മകമായി നയിച്ചുകൊണ്ട് സഹനത്തിലൂടെ ജീവസമർപ്പണത്തിലൂടെ ജീവന്റെയും ജീവൽ ബന്ധങ്ങളുടെയും മനോഹാരിതയും മൂല്യങ്ങളും വെളിപ്പെടുത്തുന്ന കൂട്ടായ്മയുടെയും പങ്കുവയ്ക്കലിന്റെയും വേദിയാണ് കുടുംബമെന്നത് പാപ്പ ഫ്രാൻസിസിന്റെ അടിസ്ഥാന വീക്ഷണമാണ്. ക്രിസ്തുവിന്റെ കുരിശിനെ നോക്കുകയും അതിനെ സ്പർശിക്കുകയും അതിനെ വണങ്ങുകയും ചെയ്യുന്നവർക്ക് എന്താണ് കുരിശ് നൽകുന്നത്? ക്രിസ്തുവിന്റെ കുരിശ് എന്ത് മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നത് എന്ന് ഇന്നേ ദിവസം ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും. ഈ ലോകത്ത് മറ്റാർക്കും നൽകാനാവാത്ത സമ്പത്താണ് ക്രിസ്തുവിന്റെ കുരിശ് നമുക്ക് നൽകുന്നത്. ദൈവത്തിന് നമ്മോടുള്ള അചഞ്ചലമായ സ്നേഹത്തിന്റെ നിത്യസ്മാരകവും ചിഹ്നവുമാണ് ക്രിസ്തുവിന്റെ കുരിശ്. കുരിശിലെ സ്നേഹം അതത്ര വ്യാപ്തമാകയാൽ എവിടെയും മനുഷ്യന്റെ പാപാവസ്ഥയിലേക്ക് അത് കടന്നുവന്ന് നമുക്ക് മാപ്പ് നൽകുന്നു, നമ്മുടെ വേദനകളിൽ സഹനശക്തി തരുന്നു. പാപത്തിന്റെ മരണഗർഭത്തിലേക്ക് ക്രിസ്തു കുരിശുമായി കടന്നുവന്ന് അതിനെ കീഴ്പ്പെടുത്തി നമുക്ക് രക്ഷപ്രദാനം ചെയ്യുന്നു, നമ്മെ അവിടുന്ന് കൈപിടിച്ചുയർത്തുന്നു. പിന്നെ ക്രിസ്തുവിന്റെ കുരിശ് ദൈവസ്നേഹത്തിന്റെ പൂർണതയും അവിടുത്തെ കാരുണ്യാതിരേകത്തിന്റെ അളവറ്റ സ്രോതസ്സുമാണ് എന്നോർക്കുക. നമുക്ക് വിശ്വസിക്കാവുന്നതും വിശ്വാസമർപ്പിക്കാവുന്നതുമായ സ്നേഹപ്രദീപമാണ് ക്രിസ്തുവിന്റെ കുരിശ്. നമ്മെ തന്നെ ക്രിസ്തുവിന് സമർപ്പിക്കാം, അവിടുത്തെ കുരിശിൽ സമർപ്പിക്കാം, പൂർണമായും അവിടുത്തേക്ക് നൽകാം. കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് രക്ഷയും മോചനവും കണ്ടെത്താനാവൂ. അവിടത്തോടുകൂടി ആയിരിക്കുമ്പോൾ തിന്മയോ പീഡനമോ മരണമോ നമ്മെ ഏശുകയില്ല. കാരണം അവിടുന്നാണ് ജീവന്റെ പ്രത്യാശ. പകയുടെയും പരാജയത്തിന്റെയും മരണത്തിന്റെയും ചിഹ്നമായിരുന്ന കുരിശിനെ ജീവന്റെ പ്രത്യാശയും സ്നേഹത്തിന്റെ പ്രതീകവുമായി മാറ്റിയത് ക്രിസ്തുവാണ്, ക്രിസ്തുവിന്റെ ജീവസമർപ്പണമാണ്. ഭാരതത്തിന്റെ പ്രഥമ പ്രേഷിതനായ തോമാശ്ലീഹ ക്രിസ്തുവിന്റെ കുരിശുമായി എത്തി ഏഴര പള്ളികൾ സ്ഥാപിച്ചുവെന്നത് നമ്മുടെ പാരമ്പര്യവും വിശ്വാസവുമാണ്. പിന്നീട് നാടിന്റെ ദ്വിതീയ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് സേവ്യറും കൈകളിൽ കുരിശുമേന്തി വന്ന് നമ്മുടെ തീരങ്ങളിൽ മാത്രമല്ല ഭാരത ജനതയുടെ ഹൃദയങ്ങളിലും ജീവിതങ്ങളിലും ക്രിസ്തുവിന്റെ കുരിശ് നാട്ടിയിരിക്കുന്നു. ജീവിതാന്ത്യത്തോളം കുരിശ് എന്റെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്നത് പോലെ തന്നെ പീഡിതനായ ക്രിസ്തു ഇന്ന് നമ്മുടെ നാടിന്റെയും ജീവിതങ്ങളുടെയും ഭാഗമാണ്, ഭാഗധേയമാണ്. അതിനാൽ ചെറുതും വലുതുമായ നമ്മുടെ എല്ലാ ജീവിത കുരിശുകളിലും ക്രിസ്തുവാണ് പീഡിപ്പിക്കപ്പെടുന്നത് എന്നോർക്കണം. മറ്റുള്ളവരോട്, വിശിഷ്യ വേദനിക്കുന്നവരോടും പാവങ്ങളോടും സഹായം അർഹിക്കുന്നവരോടും കരുണയും വാത്സല്യവും കാട്ടാൻ കുരിശിലൂടെ ക്രിസ്തു നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. നല്ലൊരു വാക്കിനോ പ്രവൃത്തിക്കോ വേണ്ടി കാത്തിരിക്കുന്നവരുടെ പക്കലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ കൈപിടിച്ചുയർത്താൻ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ ഉത്തേജിപ്പിക്കുകയും അവിടുത്തെ കുരിശ് നമ്മെ ഉച്ചലിപ്പിക്കുകയും ചെയ്യട്ടെ. കാരിത്താസ് ക്രിസ്തുസ് ഊർജത്നോസ്, ദ ചാരിറ്റി ഓഫ് ക്രൈസ്റ്റ് ഏർജസ് അസ് ടു ഡു സോ. ക്രിസ്തുവിന്റെ കുരിശും അവിടുത്തെ സ്നേഹവും അപ്രകാരം നന്മ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കട്ടെ, നമുക്ക് ഉത്തേജനമാവട്ടെ. നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ പീലാത്തോസ് എന്ന റോമൻ ഗവർണറും സൈറീൻകാരനായ ശിമിയോൻ എന്ന മനുഷ്യനും മറിയവും പിന്നെ ഏതാനും സ്ത്രീകളും മാത്രമാണ് കുരിശുയാത്രയിൽ ക്രിസ്തുവിന്റെ കൂടെ അവസാനം വരെ ഉണ്ടായിരുന്നത്. എന്നാൽ പീലാത്തോസിനെ പോലെ നമ്മളും ഒഴുക്കിനെതിരെ നീന്താനാവാതെ കൈ കഴുകി മാറുന്നവരാവരുത്, രക്ഷപ്പെടുന്നവരാകരുത്. എന്നാൽ നമുക്ക് സൈറീൻകാരൻ ശിമിയോനെ പോലെ ജീവിതയാതനയുടെ കുരിശു വഹിക്കാൻ കെൽപ്പില്ലാത്ത മനുഷ്യരെ തുണയ്ക്കുന്നവരാകാം, സഹായിക്കുന്നവരാകാം. ക്രിസ്തുവിന്റെ കുരിശുയാത്രയുടെ അവസാനം കാൽവരി വരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി അവിടുത്തെ അനുയാത്ര ചെയ്ത പരിശുദ്ധ അമ്മയുടെ മാതൃക, മറ്റു സ്ത്രീകളുടെ മാതൃക നമുക്ക് അനുകരിക്കാം. ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൽ നാം ഒരിക്കലും ഭീരുക്കളാവരുത്. നമ്മോട് തന്നെ ചോദിക്കുക, ഞാൻ ആരെപ്പോലെയാണ്? പീലാത്തോസിനെ പോലെ ഭീരുവായിട്ട് പിന്മാറുകയാണോ? അതോ സൈറീൻകാരൻ ശിമിയോനെ പോലെ മറ്റുള്ളവരെ സഹായിക്കാൻ ഞാൻ മുന്നോട്ടു നീങ്ങുകയാണോ? അമ്മയായ മറിയത്തെ പോലെ വാത്സല്യത്തോടും ക്ഷമയോടും സ്നേഹത്തോടും കൂടെ ക്രിസ്തുവിനെ, ക്രിസ്തുവിന്റെ കുരിശിനെ ഞാൻ അനുഗമിക്കുകയാണോ? ഈ ലോകത്തുള്ള തിന്മയോട് ദൈവം പ്രതികരിച്ച രീതിയാണ് കുരിശ്. ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന തിന്മകളോട്, ക്രൈസ്തവ പീഡന സംഭവങ്ങളോട് ദൈവം പ്രതികരിക്കാത്തത് എന്താണെന്ന് നാം ചിന്തിക്കുന്നുണ്ടാകാം. ദൈവം തിന്മയ്ക്കെതിരെ ശബ്ദമുയർത്തുകയും പ്രതികരിക്കുകയും ചെയ്തത് ക്രിസ്തുവിന്റെ കുരിശിലൂടെയാണെന്ന് ഓർക്കുക. അവിടുത്തെ കുരിശ് സ്നേഹത്തിന്റെയും ഒപ്പം കാരുണ്യത്തിന്റെയും ക്ഷമയുടെയും പ്രതീകമാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മെ വലയം ചെയ്യുന്ന തിന്മയുടെ ശക്തികളെ നേരിടേണ്ടത് ക്രിസ്തുവിന്റെ കുരിശിനാലാണ്. ക്രിസ്തുവാനുകരണത്തിലൂടെ ക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ട് ജീവിത കുരിശുകൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് തിന്മയെ നന്മ കൊണ്ട് നേരിടാം, തിന്മയെ അതിജീവിക്കാം. അനുദിന ജീവിതത്തിലെ സുഖദുഃഖങ്ങളും ജയാപജയങ്ങളും ക്രിസ്തുവിന്റെ കുരിശിൽ നമുക്ക് ഇന്നേ ദിവസം സമർപ്പിക്കാം. മനുഷ്യരെ, സഹോദരങ്ങളെ മനസ്സിലാക്കുവാനും അവരോട് ക്ഷമിക്കുവാനും അവരെ, ശത്രുക്കളെ പോലും സ്നേഹിക്കുവാനുമാണ് ക്രിസ്തു നമ്മെ കുരിശിലൂടെ പഠിപ്പിക്കുന്നത്. ആ കുരിശിലെ സ്നേഹം നമുക്ക് പ്രചോദനമാവട്ടെ. ആ സ്നേഹം നമ്മുടെ ജീവിതങ്ങളിൽ പകർത്തിക്കൊണ്ട് സഹോദരങ്ങളെ സ്നേഹിക്കുവാനും തുണയ്ക്കുവാനും കുരിശിന്റെ മഹത്വീകരണം നമുക്ക് എന്നും പ്രചോദനമാവട്ടെ.
ചുമന്നഹോ കാൽവരി കേറിനി ക്ലേശങ്ങളേറെ സഹിച്ചു, മാനവരാശി തൻ വേദനയാകെനിൻ മേനിലാകെ ധരിച്ചു.
ഈ ഗാനം ആലപിച്ചത് കെ എസ് ചിത്രയാണ്. ഗാനരചന ഫാദർ ജോസഫ് മനക്കിൽ, സംഗീതം ചെല്ലപ്പൻ മനക്കിൽ. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച കുരിശിന്റെ മഹത്വീകരണ മഹോത്സവത്തെ ആധാരമാക്കിയുള്ള സുവിശേഷ ചിന്തകളാണ്.